ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സവാളയുടെ കയറ്റുമതി നിരോധനം തുടരുമെന്ന് കേന്ദ്ര സർക്കാർ. നടപടി ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. വേനൽ ചൂട് അവഗണിച്ചും സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്ത്. വേനൽക്കാലത്ത് ആശുപത്രികളിൽ തീപിടുത്തം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. നാളെ രാജ്യം ഹോളി ആഘോഷിക്കും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പീഠാനുഭവ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആചരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. വാർത്തകൾ വിശദമായി. സവാളയുടെ കയറ്റുമതി നിരോധനം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നീട്ടിയതായി കേന്ദ്രം അറിയിച്ചു. സവാളയുടെ ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കാനും വില നിയന്ത്രിക്കാനുമാണ് ഈ തീരുമാനം. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് സവാളയുടെ കയറ്റുമതി സർക്കാർ നിരോധിച്ചത്. സമയോചിതമായ നയങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇന്ത്യയെ സഹായിച്ചതായി കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ബംഗളൂരുവിൽ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. മഹാമാരിയുടെ കാലത്ത് ഇന്ത്യ വഹിച്ച പങ്ക് ആഗോള സമൂഹം അംഗീകരിച്ചിട്ടുണ്ടെന്നും രാജ്യമിന്ന് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്നും അവർ പറഞ്ഞു. പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയെ സുതാര്യമാക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തു. രാജ്യത്തെ സംരംഭകരും കർഷകരും യുവാക്കളും പുലർത്തിയ ക്ഷമത സമ്പദ് വ്യവസ്ഥയെ വേഗത്തിൽ വീണ്ടെടുത്തുവെന്നും ധനമന്ത്രി പറഞ്ഞു. ബീഹാറിൽ എൻഡിഎ സഖ്യത്തിലെ ഘടകകക്ഷിയായ ജെഡിയു 16 ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടവരിൽ ഭൂരിഭാഗവും സിറ്റിംഗ് എംപിമാരാണ്. എന്നാൽ സിവാൻ, സീതാമഹി എന്നീ പാർലമെന്റ് മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിമാർക്ക് പാർട്ടി ഹൈക്കമാൻഡ് ടിക്കറ്റ് നിഷേധിച്ചു. സിവാനിൽ വിജയലക്ഷ്മി ദേവിയും സീതാമഹിയിൽ ദേവേഷ് ചന്ദ്ര ഠാക്കൂറും മത്സരിക്കും. നിലവിൽ ബീഹാർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ ചെയർമാനാണ് ഠാക്കൂർ. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ, സഞ്ജയ് ഝാ തുടങ്ങിയ മുതിർന്ന നേതാക്കളാണ് പട്നയിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ എഎംഎംകെ പ്രഖ്യാപിച്ചു. ബിജെപി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യവുമായുള്ള സീറ്റ് വിഭജന കരാറിന്റെ ഭാഗമായി ഡിഎംകെ ഭരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് എഎംഎംകെ രണ്ട് സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ടിടിവി ദിനകരൻ പറഞ്ഞു. തേനി ലോക്സഭാ സീറ്റിൽ ദിനകരൻ മത്സരിക്കും. കൃഷിയിൽ നിന്ന് മത്സരിക്കുന്ന സെന്തിൽ നാഥനാണ് മറ്റൊരു സ്ഥാനാർത്ഥി. ബിജെപിയുമായി സീറ്റ് വിഭജന കരാർ ഉണ്ടാക്കിയതിനുശേഷമായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ അനധികൃത പണമിടപാട് കർശനമായി നിരീക്ഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ജില്ലാ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി എറണാകുളത്ത് ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ബാങ്കുകളിലെയും സംശയകരമായ ഇടപാടുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കും. അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും ജില്ലാ അതിർത്തികളിലും കർശന പരിശോധന നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കനത്ത ചൂടും അവധിയും വകവയ്ക്കാതെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. ഒരു റിപ്പോർട്ട്.
ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാണ്. സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ ലൂർദ് ഫെറോണ ഉൾപ്പെടെയുള്ള നഗരത്തിലെ വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തി. യുഡിഎഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് കോവളം മണ്ഡലത്തിലെ വിവിധ ആരാധനാലയങ്ങളും വ്യക്തികളെയും സന്ദർശിച്ചു. എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രാവിലെ പിഎംജി ലൂദ് ഫെറോണ പള്ളി സന്ദർശിച്ചു. ഉള്ളൂരിൽ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. ജില്ലയിലെ രണ്ടാം ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിൽ സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് കിഴങ്ങുകുളം, ഇടവ, ഒറ്റൂർ, വെള്ളല്ലൂർ, മണനാക്ക് എന്നിവിടങ്ങളിൽ നടന്ന കോൺഗ്രസ് മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുത്തു. എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയ് വർക്കല നിയോജക മണ്ഡല മത്സ്യത്തൊഴിലാളികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ഹരിഹരപുരം ക്രിസ്ത്യൻ പള്ളിയിലും സന്ദർശനം നടത്തി. എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇന്ന് കാട്ടാക്കട എക്സ് സർവീസ് കൺവെൻഷനിലും ആനപ്പാറ പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു. കനത്ത ചൂടിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം മുന്നേറുകയാണ്. യുഡിഎഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ അട്ടപ്പാടിയിലെ ആദ്യഘട്ട പ്രചാരണമാണ് ഇന്ന് നടന്നത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ മണ്ണാർക്കാട് മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തിയത്. എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് പുതുശ്ശേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യാത്ര നടത്തും. അവധി ദിനത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി കോഴിക്കോട് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ. വടകര ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് മരുതോങ്കര പഞ്ചായത്തിലായിരുന്നു പര്യടനം നടത്തിയത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ പര്യടനം കൊയിലാണ്ടി മണ്ഡലത്തിലാണ്. എൻഡിഎ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണകുമാറിന്റെ പര്യടനവും പുരോഗമിക്കുന്നു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കുന്ദമംഗലം നിയോജക മണ്ഡലം കുടുംബസംഗമങ്ങളിൽ പങ്കെടുത്തു. എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീം വികസന സംവാദങ്ങളിലും യുവസംവാദത്തിലും പങ്കെടുത്തു. എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശ് ഇന്ന് ഗൃഹസന്ദർശനത്തിലായിരുന്നു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിലും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഇരിക്കൂർ മണ്ഡലത്തിലും എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥ് അഴീക്കോട് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലും ഇന്ന് പര്യടനം നടത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
വേനൽക്കാലത്ത് ആശുപത്രികളിൽ ഉണ്ടായേക്കാവുന്ന തീപിടുത്തം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു. ആരോഗ്യ വകുപ്പുകളുടെയും ദുരന്ത നിവാരണ അതോറിറ്റികളുടെയും കൂട്ടായ പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. രാജ്യത്ത് താപനില ഉയർന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാരുകൾ ആശുപത്രികളിൽ സമഗ്രമായ പരിശോധനകൾ നടത്താൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 6 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. നഷ്ടപരിഹാരവും ഫാക്ടറി ഉടമയ്ക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ട് ഗ്രാമവാസികൾ ജയ്പൂർ ആഗ്ര ഹൈവേ ഉപരോധിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ അറിയിച്ചു. കേരളത്തിൽ വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ 4 വരെ അവസരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുമ്പ് വരെയാണ് വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ പേര് ചേർക്കാം. ദേശീയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഭാവി പരിപാടികൾ നിർണ്ണയിക്കാൻ ആം ആദ്മി പാർട്ടി ഇന്ന് യോഗം ചേരും. പാർട്ടി നേതാക്കൾ, എംഎൽഎമാർ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യസഭാ അംഗം സന്ദീപ് പതക് യോഗത്തിന് അധ്യക്ഷത വഹിക്കുമെന്നാണ് സൂചന. നിറങ്ങളുടെ ആഘോഷമായ ഹോളി നാളെ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ഹോളി ആശംസകൾ അറിയിച്ചു. ഹോളിയുടെ വിവിധ നിറങ്ങൾ രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ പ്രതീകമാണെന്നും ഈ ഉത്സവം ജനങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. നിറങ്ങളുടെ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഊർജ്ജവും ഉത്സാഹവും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലേയിൽ സൈനികർക്കൊപ്പം ഹോളി ആഘോഷിച്ചു. സിയാച്ചിനിലെ സൈനികരുമായി ആശയവിനിമയം നടത്താൻ ഉടൻ തന്നെ ലഡാക്കിൽ മറ്റൊരു സന്ദർശനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. സിയാച്ചിൻ സന്ദർശനം കാലാവസ്ഥ മോശമായതിനാലാണ് ഒഴിവാക്കിയത്. ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. യേശുക്രിസ്തുവിന്റെ ജെറുസലം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലവിന് വേണ്ടിയാണ് വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും തിരുകർമ്മങ്ങളും നടന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയിംസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 വിക്കറ്റ് ജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 20 ഓവറിൽ 4 വിക്കറ്റിന് 193 റൺസ് നേടി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ലക്നൌവിന് 173 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നു. കേരളത്തിൽ 9 ജില്ലകളിൽ ഉയർന്ന താപനില സാധ്യത കണക്കിലെടുത്ത് വ്യാഴാഴ്ച വരെ മഞ്ഞ ജാഗ്രത. ആലപ്പുഴ, ഇടുക്കി, വയനാട്, മലപ്പുറം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അരുണാചൽ പ്രദേശിന് മേലുള്ള ചൈനയുടെ അവകാശവാദം യുക്തിരഹിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് സുവ്യക്തവും സുസ്ഥിരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 3 ദിവസത്തെ സിംഗപ്പൂർ സന്ദർശനത്തിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൌത്ത് ഏഷ്യൻ സ്റ്റഡീസിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മദ്യനയ അഴിമതി കേസിൽ ഡിആർഎസ് നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധി ചൊവ്വാഴ്ച വരെ നീട്ടി. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. ചൊവ്വാഴ്ച രാവിലെ കവിതയെ ഹാജരാക്കണമെന്ന് അന്വേഷണ ഏജൻസിക്ക് കോടതി നിർദ്ദേശം നൽകി. സംഗീത പരിപാടിയുടെ വേദിയിൽ നടന്ന ആക്രമണത്തിൽ 133 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് റഷ്യയിൽ നിന്ന് ദുഃഖാചരണം. വെള്ളിയാഴ്ച വൈകുന്നേരം ക്രോക്കസ് സിറ്റി ഹാളിൽ പ്രവേശിച്ച അക്രമികൾ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു. ജപ്പാനും ഉത്തരകൊറിയയും തമ്മിലുള്ള ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം ഫിഫ റദ്ദാക്കി. ചൊവ്വാഴ്ച പ്യോങ്യാങ്ങിൽ നടക്കേണ്ടെന്ന മത്സരമാണ് റദ്ദാക്കിയത്. സവാളയുടെ കയറ്റുമതി നിരോധനം തുടരുമെന്ന് കേന്ദ്ര സർക്കാർ. നടപടി ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. വേനൽ ചൂട് അവഗണിച്ചും സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്ത്. വേനൽക്കാലത്ത് ആശുപത്രികളിൽ തീപിടുത്തം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നാളെ രാജ്യം ഹോളി ആഘോഷിക്കും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സീതാവിഭവ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആചരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയിംസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം.